अनगिनत भलाई मुझ पर, करुणा तेरी जब स्मरण करूं, धन्यवाद के सिवाय पिता नहीं सुबह पे कोई और बया, स्तुति के सिवाय पिता नहीं सुबह पे कोई और बया,
റോമാലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം.
എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നു.
ഇവിടെ യേശുക്രിസ്തുവിൽ കൂടി വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ലഭിക്കുന്ന, യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റി അവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ അവിടെ പറയുന്നത്? ഒന്നാമത്തേത് സന്തോഷം, രണ്ടാമത്തേത് സമാധാനം, മൂന്നാമത്തേത് പ്രത്യാശ. ഈ ഓർഡറിലാണ് നമ്മൾ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, ഗോഡ് ഓഫ് ഹോപ്പ് വിൽ ഫിൽ യു വിത്ത് ഓൾ ജോയ് and peace in believing, so that you will abound in hope by the power of the Holy Spirit. അന്നേരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന, യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന് സന്തോഷം, രണ്ടാമത്തേത് സമാധാനം, മൂന്നാമത്തേത് പ്രത്യാശ. ഈ മൂന്ന് കാര്യങ്ങളാണ് യേശുക്രിസ്തുവിൽ കൂടി ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജോയ് എന്നുള്ളതാണ് ആദ്യം, നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം എവിടെയാണ് ലഭിക്കുന്നത്, എവിടെയാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉള്ളത്? സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ്, അവിടെ എഴുതിയിട്ടുണ്ട് എവിടെയാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കുക എന്നുള്ളത്. സങ്കീർത്തനം 16:11,
ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധങ്ങളും.
ഇവിടെ പറയുകയാണ്, ഇൻ യുവർ പ്രസൻസ് ദേർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. അതായത് ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷ പരിപൂർണതയുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സന്തോഷ പരിപൂർണത എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പ്രസൻസിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ജോയ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സാഹചര്യങ്ങൾ, പൈസ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, ശമ്പളം കൂടുമ്പം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇതൊന്നുമല്ല ബൈബിള് പറഞ്ഞിരിക്കുന്ന ജോയ് എന്നുള്ളത്. ജോയ് എന്നുള്ളത് ദൈവീക സാന്നിധ്യത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ജോയ്. ആ സന്തോഷത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവീക സന്നിധിയിൽ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും അടുത്ത് ഒരു വ്യക്തി വസിച്ചിരുന്നു, അത് ആദമായിരുന്നു. ആദം ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവവുമായിട്ട് ക്ലോസ് റിലേഷനിൽ വസിച്ചിരുന്നപ്പോൾ ആദം ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയിലാണ് ജീവിച്ചത്. എന്നാൽ ദൈവിക സന്നിധിയിൽ നിന്ന് ആദം ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും മാറ്റപ്പെട്ടപ്പോൾ പിന്നീട് ഒരു വ്യക്തിയും ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയിൽ ജീവിച്ചിട്ടില്ല, അങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷ പരിപൂർണതയുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മൈസികൈക സങ്കീർത്തനമാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണിത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമായതുകൊണ്ട് യേശുക്രിസ്തു രണ്ടാമത്തെ മനുഷ്യനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയിൽ ജീവിച്ചു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ഈ വാക്യമാണ് എടുത്ത് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സീക്രട്ട്, ഇല്ലെങ്കിൽ കർത്താവിന്റെ സന്തോഷ പരിപൂർണതയുടെ കാരണം. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. അതിന് കർത്താവ് ഒരു കാര്യം കൂടി ചെയ്തു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുന്നതാണ്. അന്നേരം കർത്താവ് ഒരു കാര്യം ചെയ്തു, കർത്താവ് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചു, ദൈവസന്നിധിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചു, ദൈവത്തിന്റെ സന്തോഷ പരിപൂർണത കർത്താവ് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ യേശു ക്രിസ്തു ഈ സന്തോഷ പരിപൂർണത തന്നെത്താൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഭൂമിയിൽ നിന്ന് പോവുകയായിരുന്നില്ല. ഇതേ സന്തോഷ പരിപൂർണത ഒരു വിശ്വാസിക്ക് വിശ്വസിക്കുന്നതിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ലഭിക്കേണ്ടതുകൊണ്ടാണ് കർത്താവ് ആ സന്തോഷ പരിപൂർണമായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വേർപെട്ട് മരിച്ചത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്ക് ഇന്ന് ലഭിക്കുന്നതിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത, കർത്താവിൽ കൂടി കർത്താവിന് ലഭിച്ച എല്ലാ കാര്യങ്ങളെയും വിശ്വാസിക്ക് കർത്താവ് കൊടുക്കുന്നതിനെ പറ്റിയാണ്. കർത്താവിന്റെ വചനം, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവിന്റെ നാമം, അങ്ങനെ ഓരോ കാര്യങ്ങൾ 17-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം അവർക്ക് കൊടുത്തു. അന്നേരം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത എല്ലാ കാര്യങ്ങളും പുത്രനായ ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, അതിന്റെ അവസാനത്തിലെ 11-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കലേക്ക് പോയതിന്റെ കാര്യം, യേശു ക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ കൂടി ഒരു വഴി തുറന്ന് ആ വഴിയിൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്നാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബട്ട് നൗ ഐ കം ടു യു ആൻഡ് ദീസ് തിങ്സ് ഐ സ്പീക്ക് ഇൻ ദ വേൾഡ് സോ ദാറ്റ് ദേ മേ ഹാവ് മൈ ജോയ് മെയ്ഡ് ഫുൾ ഇൻ ദംസെൽഫ്സ്. അന്നേരം എന്തിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഒരു വഴി തുറന്നിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് മരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയത്? മരിച്ചു ഉയരത്തെഴുന്നേറ്റ് കടന്നുപോയത് യേശു ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അവിടെ നിന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ പറഞ്ഞിരിക്കുന്നത് മൈ ജോയ് മേഡ് ഫുൾ ഇൻ ദംസെൽഫ്സ് എന്നാണ്. അല്ല, ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും ഈ കർത്താവിൽ കൂടി എന്താണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി പോസിബിൾ ആക്കി ചെയ്ത കാര്യങ്ങളെന്ന് പലർക്കും അറിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം പോസിബിൾ ആക്കി തീർത്ത കാര്യങ്ങൾ എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അത് അറിയത്തില്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും ഒക്കത്തില്ല. പലരുടെയും വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ചില കേൾക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. അന്നേരം അത്ര മാത്രമേ അവരുടെ വിശ്വാസമുള്ളൂ. പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് ഇവരെ ആരും പഠിപ്പിച്ചിട്ടുമില്ല, ഇവരത് കേട്ടിട്ടുമില്ല, അതുകൊണ്ട് ഇവർ വിശ്വസിക്കത്തുമില്ല, ഇവർ ജീവിതകാലം ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യത്തുമില്ല. അന്നേരം കർത്താവിന്റെ മരണത്തിൽ കൂടി എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മരണപത്രം എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തോടുകൂടി ആ മരണപത്രം സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു വിൽപത്രം എഴുതി ഒരാൾ മരിച്ച് അത് സ്ഥാപിച്ചിട്ട് മകന് കൊടുക്കുന്ന പോലെയാണ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത്. അന്നേരം യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ആ വിൽപത്രത്തിൽ ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മിസ് ചെയ്തിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നല്ല ദൈവം ഇത് കാര്യം ചെയ്തു. അന്നേരം ഇതെന്താണ് വിൽപ്പത്തത്തിൽ എഴുതിയെന്നുള്ള ആൾക്കാർക്ക് അറിയത്തില്ല, ദൈവവിനെ ആൾക്കാർ പഠിക്കുന്നില്ല, ദൈവവിനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പലർക്കും പറഞ്ഞിരിക്കുന്നു. അത് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത് വേറൊരു ദൈവമാണ് ഇതൊക്കെ മറയ്ക്കുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ ഇതിനായിട്ട് കുണ്ടാക്കിയിരിക്കുന്നു. അന്നേരം ഇത് കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ലഭിക്കണം എന്ന് നിർബന്ധമില്ല, അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ വിശ്വാസം കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലിരിക്കും. കർത്താവ് ദൈവത്തിന്റെ, കർത്താവ് പറയാണ് എനിക്കുള്ളതെല്ലാം നിന്റേതും നിനക്കുള്ളതെല്ലാം എന്റേതും എന്ന് പറഞ്ഞാൽ കർത്താവ് പൂർണ്ണമായിട്ട് പിതാവിന് അവൈലബിൾ ആയിരുന്നു, പിതാവ് പൂർണ്ണമായിട്ട് കർത്താവിന് അവൈലബിൾ ആയിരുന്നു. കർത്താവിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവും പൂർണ്ണമായിട്ട് അവൈലബിൾ ആകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മൈ ജോയ് മൈ ജോയ് made full ഇൻ ദംസെൽഫ്. അന്നേരം കർത്താവിന്റെ സന്തോഷ പരിപൂർണത ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ സന്തോഷം ഇല്ലാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷം ഇല്ലാതിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി കർത്താവ് നമുക്ക് മേടിത്തന്ന കാര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, നമ്മളില്ലെങ്കിൽ തിയറട്ടിക്കലി വിശ്വസിക്കുന്നുണ്ട് എങ്കിലും പ്രാക്ടിക്കലി നമ്മൾ വിശ്വസിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ തിയറിയിലുള്ള വിശ്വാസവും പ്രാക്ടിക്കലിലുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ്. നമ്മൾ ബുദ്ധിപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ സാഹചര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ. നമ്മൾ ചില ഒരു കാര്യം, ഇപ്പം ഒരു കുപ്പിയിൽ വിഷമാണ് എന്ന് എനിക്ക് ബുദ്ധിപരമായിട്ട് അറിയാം, പക്ഷെ ഞാനത് കുടിക്കാതിരിക്കുമ്പോഴാണ് ഞാനത് ശരിക്കും വിശ്വസിക്കുന്നുള്ളത് അറിയുന്നത് അല്ലേ. ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വിശ്വസിക്കുന്നുള്ളതിന്റെ റിയൽ തെളിവ് വരുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം നടന്നതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചില യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പറ്റി തന്നെ പറയുന്നുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരാണ്. 24-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അവരെ പറ്റി പറയുന്നുണ്ട്.
അവരിൽ രണ്ടുപേർ എന്ന് പറഞ്ഞത്
ശിഷ്യന്മാരിൽ രണ്ടുപേരാണ്. അവര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോവൂസ് എന്ന ഗ്രാമത്തിൽ പോവുകയാണ്. വായിച്ചു. ഈ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ മരണം മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ചില സ്ത്രീകൾ കണ്ടു എന്ന് ഈ കണ്ടത് ഇവരിവിടുത്തെ പറയുകയും ചെയ്തു. ഇത് കേൾക്കുകയും ചെയ്ത ആൾക്കാരാണ് അവർ മുമ്പോട്ട് പോണ. വായിച്ചു.
തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താ എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു.
അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് സന്തോഷമൊന്നുമില്ല. യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇവർക്ക് സന്തോഷമൊന്നുമില്ല. കാരണം എന്താണ്? അടുത്ത വാക്യം പറയാണ്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.
ക്ലയോപ്പാവ് എന്ന് പേരുള്ളത് യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതാ എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ടിന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ശ്രമിപ്പിച്ചു.
ഇവരെന്താണ് ഇവര് സാരായിട്ടിരിക്കുന്നത്? കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തു മരിച്ചു, ഇതാണ് കാര്യം. നേരം ശരിക്കും ഒരു വിശ്വാസി കണ്ടിന്യൂസ്ലി പെർപെച്വലി സാഡായിട്ടും ഗ്ലൂമി ആയിട്ടും നടക്കുമ്പോൾ ആ വ്യക്തി വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു മരിച്ചു. ശരിയാണ്, യേശു ക്രിസ്തു മരിച്ചുകൊണ്ട് എനിക്ക് പാപമോചനമൊക്കെ ലഭിച്ചു അല്ലേ, പക്ഷെ ഞാൻ സാഡാണ്. കാരണം എന്താണ്? ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ട് എന്നും യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷത്തിന്റെ അതിന്റെ റിയൽ എക്സ്പീരിയൻസ് ആ വ്യക്തികളുടെ ജീവിതത്തിൽ വന്നിട്ടേയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. യേശു ക്രിസ്തു മരിച്ചു എന്നിവർക്ക് മനസ്സിലായി, അവൻ ശക്തിയുള്ള പ്രവാചകനായിരുന്നു എന്നിവർക്കറിയാം. പക്ഷെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സ്ത്രീകൾ പറഞ്ഞ കാര്യം ഇവര് റിയലായിട്ട് വിശ്വസിച്ചില്ല. നമ്മളിതൊക്കെ ബൈബിളിൽ നിന്ന് എഴുതപ്പെട്ട ദൈവവചനം എന്ന രീതിയിൽ നമ്മളിതൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നും ആ ജീവിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്നും കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ കൂടി യേശു ക്രിസ്തു തുറന്നു തന്നത് ഈ കർത്താവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫുള്ളാവാനായിട്ടാണെന്നുള്ളതും നമ്മൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ ശിഷ്യന്മാരാണ്. നമ്മളെ കാണുന്നവർ നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണോ മരിച്ച ദൈവമാണോ എന്ന് തിരിച്ചറിയും. പലരെ സംബന്ധിച്ചിടത്തോളം ദൈവം മരിച്ചാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ലെ. ദൈവം ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്നുള്ളത് അവരുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. മീറ്റിംഗുകളിലൊക്കെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. മീറ്റിംഗുകൾ പാടുന്നതിന്റെയും കാര്യം ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ക്രിറ്റിക്കൽ സിറ്റുവേഷനുകളിൽ ദൈവം ജീവിക്കുന്നുണ്ടോ മരിച്ചതാണോ എന്നുള്ളത് അവർക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ആ സാഹചര്യങ്ങളിൽ അവരുടെ എടുക്കുന്ന ഡിസിഷൻസിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം ദൈവം ഇറവലന്റ് ആണ്, ദൈവം സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന ദൈവമാണ്. പ്രാക്ടിക്കലായിട്ട് ജീവിത കാര്യങ്ങളിൽ ഒന്നും ഇടപെടുകയോ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുകയോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ഇവർ വിശ്വസിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ദൈവം മരിച്ചാലും ജീവിച്ചാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. യോശുവ കനാനിലേക്ക് കടക്കുമ്പോൾ കർത്താവ് അവരടുത്ത് പറയാണ്, ജീവനുള്ള ദൈവം നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് നീ ഓർത്തുകൊള്ളുക. കാരണം യോശുവ അടുത്ത് പറയാണ്, നിന്റെ ദൈവം ഒരു മരിച്ച ദൈവമല്ല, കനാനിലേക്ക് കടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുക്ക് നിന്റെ കൂടെ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് സാഡായിട്ടിരുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. സാഡായിട്ടിരുന്നതിന്റെ കാര്യം പ്രാക്ടിക്കലി യേശുക്രിസ്തു അവരുടെ കൂടെയില്ല. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരൊക്കെ പറയുന്നു, ഇവര് വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ഇവരുടെ കണ്ണിനെ കർത്താവ് തുറക്കുന്നുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർ മനസ്സിലായപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതിന്റെ 44-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കാം.
പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെടുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്ന് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് മക്കളോട് പറഞ്ഞു.
ഓക്കെ, അതിന്റെ 52-ാമത്തെ ഇത്രയും കാര്യങ്ങൾ യേശു ക്രിസ്തു അവരടുത്ത് പറയുന്നു. അതിന്റെ റിസൾട്ട് എന്താണ്? 52-ാമത്തെ വാക്യവും 53-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്.
അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്നു ദൈവത്തെ വാഴ്ത്തിപ്പോ
അവർ പറയാണ്, ആൻഡ് ദേ ആഫ്റ്റർ വർഷിപ്പിംഗ് ഹിം റിട്ടേൺ ടു ജെറുസലേം വിത്ത് ഗ്രേറ്റ് ജോയ്. ഇതിന്റെ കാര്യത്തിൽ എന്താണ് ഇതിന്റെ ഇടയ്ക്ക് നടന്നത്? ഇതിന്റെ ഇടയ്ക്ക് നടന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് ഇവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവെഴുത്തുകൾ യേശുക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളതും യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനവും യേശുക്രിസ്തു കഷ്ടമനുഭവിക്കണമെന്നും മരിക്കണമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതും തിരുവെഴുത്തുകളിൽ പറഞ്ഞിരുന്നു എന്നും ആ തിരുവെഴുത്തുകൾ ഈ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരുന്നതെന്നും ഇവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പഴയ നിയമ തിരുവെഴുത്തുകളെ പറ്റിയാണ്. ഈ തിരുവെഴുത്തുകളെ പറ്റി ആ പലർക്ക് ഒരു ബോധ്യവുമില്ല. ഈ പഴയ നിയമമൊന്നും ഇപ്പൊ ആവശ്യമേ ഇല്ലാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ഞാൻ പലപ്പോഴും ഈ റോങ് ദുരുപദേശങ്ങളുടെ റൂട്ട് പ്രോബ്ലം ദൈവവചനം അറിയാത്തതുകൊണ്ടാണ്. ഈ ബൈബിളിന്റെ മൊത്തത്തിലുള്ള മെസ്സേജ് ഒരു വ്യക്തിക്ക് അറിയാത്ത വ്യക്തി എവിടെ ചെന്നാലും തെറ്റിപ്പോകും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ യേശുക്രിസ്തു പറയുന്ന തിരുവെഴുത്തുകൾ പഴയ നിയമ തിരുവെഴുത്തുകളാണ്. പുതിയ നിയമം എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പഴയ നിയമ തിരുവെഴുത്തുകളിലെല്ലാം യേശുക്രിസ്തു വരണമെന്നും മരിക്കണമെന്നും കഷ്ടമനുഭവിക്കണമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്നും തിരുവെഴുത്തുകൾ എഴുതിയിരുന്നു. ആ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിൽ കൂടി നടന്നത് എന്ന് ഇവരുടെ മനസ്സിലായി, ഇവരുടെ ബുദ്ധിയെ തുറന്നു. അതായത് ദൈവവചനം അവർക്ക് റിയലായി തീർന്നു. എഴുതപ്പെട്ട ദൈവവചനം ജീവിക്കുന്ന ദൈവവചനമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് കണക്ടഡായി അവർക്ക് തീർന്നു. അന്നേരം തിരുവെഴുത്തുകൾ സംസാരിക്കുന്ന വ്യക്തി ആരാണെന്ന് അവർക്ക് മനസ്സിലായി. തിരുവെഴുത്തുകൾ ഒരു വെറും കഥപുസ്തകമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ബൈബിൾ എഴുതേറ്റ് എടുത്തിട്ട് കുറെ കഥ പ്രസംഗിക്കാനായിട്ടല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിനെ പറ്റി മാത്രമേ തിരുവെഴുത്തുകൾ പറയുന്നുള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അതിന് പകരം പല സംഭവങ്ങളും പല കഥകളും പല പ്രേമകഥകളും ഒക്കെ ബൈബിളിൽ കാണും. അതൊക്കെ എടുത്തിട്ട് നമുക്ക് പലതും പ്രസംഗിക്കാം, പല പല നല്ല ആശയങ്ങൾ പ്രസംഗിക്കാം. പക്ഷെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാതെ ഈ കുറെ കഥകളൊക്കെ പറഞ്ഞ് കുറെ മോറൽ സ്റ്റോറിയും പഠിപ്പിച്ച് കുറെ പത്തുനേൽപ്പനയും പഠിപ്പിച്ച് നിയമവും പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് തിരുവെഴുത്ത് എടുത്തിട്ട്. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ, ആദ്യം ഇവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇവരുടെ ബുദ്ധിയെ തുറന്നു കഴിഞ്ഞപ്പോൾ തിരുവെഴുത്തുകൾ അവർക്ക് ലൈവായി തീർന്നു. യേശുക്രിസ്തുവിനെ അവർക്ക് തിരുവെഴുത്തിൽ കൂടി മനസ്സിലായി. ഇത് മനസ്സിലാകാത്ത ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളും പിടികിട്ടത്തില്ല. ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നിട്ട് യേശുക്രിസ്തുവിനെ തിരുവെഴുത്തിൽ കൂടി വെളിപ്പെടുത്തുക എന്നതാണ്. ഒന്ന്, അവരുടെ തിരുവെഴുത്തുകൾ കൂടി അവരുടെ ബുദ്ധിയെ തുറന്നു. രണ്ടാമത് അവരടുത്ത് പ്രസംഗിക്കാനായിട്ടൊരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? മെസ്സേജ് യേശുക്രിസ്തു മരിച്ചു എന്നുള്ള മെസ്സേജല്ല. എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മെസ്സേജാണ്. അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ വായിച്ചു ചോദിക്കും, ഒറ്റ ഒരിടത്ത് അവർ യേശുക്രിസ്തു മരിച്ചു എന്നുള്ള സുവിശേഷം പ്രസംഗിച്ചില്ല. അവരെല്ലായിടത്തും, ഞാൻ പറയുന്നത് എനിക്ക് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്, എല്ലാ മെസ്സേജും അവർ കൺക്ലൂഡ് ചെയ്ത് എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർക്കൊരു പ്രാക്ടിക്കൽ റിയാലിറ്റി ആയി തീർന്നു. ആ പ്രാക്ടിക്കൽ റിയാലിറ്റി ആയി തീർന്നപ്പോഴേക്കും അവരത് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ജീവിതത്തിൽ കാണുന്നവർക്ക് മനസ്സിലാകും, ഒരു ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. എന്തിന്റെ സാക്ഷികൾ? യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് സുവിശേഷം. അത് സുവിശേഷത്തിന്റെ ഭാഗമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കംപ്ലീറ്റ്നെസ്. അതുകൊണ്ടാണ് സുവിശേഷം പറയാനായിട്ട് റോമാലേഖനത്തിൽ രക്ഷയുടെ കാര്യം പറയുമ്പോൾ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത്. യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ചാലും ഒരു വ്യക്തി പാപം മോചിക്കത്തില്ലേ? പക്ഷെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിലാണ് സുവിശേഷത്തിന്റെ കംപ്ലീറ്റ്നെസ് വരുന്നത്. ഇതാണ് ഇവർക്ക് മനസ്സിലായത്. ആ സന്ദേശമാണ് ഇവർക്ക് പ്രസംഗിക്കാനായിട്ട് കൊടുത്തത്. അന്നേരം ഇവർക്ക് ദൈവവചനം മനസ്സിലായി, ദൈവവചനത്തിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലായി. അവരത് പ്രസംഗിക്കാനായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. മൂന്നാമത് അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നു. അതോടുകൂടി അവർക്ക് ലഭിച്ചതിന്റെ റിസൾട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മഹാസന്തോഷത്തോടുകൂടിയാണ് ഇവർ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചത്. സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ ജോലിയോടുകൂടി. ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാവും, നമുക്ക് ഫീലിംഗ്സ് ഉണ്ടാവും, നമ്മൾ കരഞ്ഞേക്കാം, നമുക്ക് ചിലപ്പോൾ വിഷമിച്ചിരുന്നേക്കാം. ഇതിലൊന്നും അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പെർപ്പച്വലി ഒരു വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട സന്തോഷമുണ്ട്. ആ സന്തോഷം ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ കൂടി ലഭിക്കുന്നത്. ഇതേ കാര്യമാണ് ഫിലിപ്പലേഖനം വായിക്കുമ്പോൾ നമ്മൾ പൗലോസ് പറയുന്നത്. ഫിലിപ്പലേഖനം അതിന്റെ അവസാനത്തെ അധ്യായം അദ്ദേഹത്തിൽ പൗലോസ് പറയുന്നത്, സോറി, 1 തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ അതിന്റെ 5 അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഫിലിപ്പലേഖനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. ഇതൊരു ഒരു കമാൻഡ്മെന്റ് ആണല്ലേ. റിജോയ്സ് ഓൾവേസ്. റിജോയ്സ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് നടക്കുന്നൊന്നുമല്ല അർത്ഥം. എപ്പോഴും എന്ത് പറഞ്ഞിരിക്കുന്നത്, കാണുന്ന ആൾക്കാരെല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് നടക്കുന്നല്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ജോയിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് റിജോയ്സ് ഓൾവേസ്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടാതെ മുട്ടിന്മേൽ നിൽക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ല, അങ്ങനെ ഇടപെടാതെ മുട്ടിമേൽ നിൽക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ദൈവമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ പോലെ ദൈവസന്നിധിയിൽ വസിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടാകുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്ന എന്താണ്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. അന്നേരം ഇതിന്റെ റിസൾട്ടാണ് എല്ലാത്തിനും സ്തോത്രം ചെയ്യുക എന്നുള്ളത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ കെടുക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ കെടുക്കരുത്. അന്നേരം ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ ആക്കാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് കർത്താവ് പറയാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളെ പോസിബിൾ ആക്കാനായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ദൈവം തുറന്നു തന്ന ആ വഴിയിൽ കൂടി കർത്താവിൽ കൂടി ലഭിക്കുന്ന കാര്യം കർത്താവിന്റെ സന്തോഷമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതില്ലായെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താണ്? കർത്താവ് പറഞ്ഞിരിക്കുകയാണ് സമാധാനം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സമാധാനം ഉണ്ടാകാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? റോമലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ്, എന്താണ് സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വ്യക്തിക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സമാധാനമല്ല, യേശുക്രിസ്തുവിൽ കൂടി വിശ്വസിക്കുന്നതിൽ കൂടി പരിശുദ്ധാത്മാവിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമാധാനത്തെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തിന്റെ സമാധാനവും രണ്ടും രണ്ടാണ് ഇവിടെ. പക്ഷേ രണ്ടാമത്തെ കാര്യത്തിന് ആദ്യത്തെ കാര്യം നടന്നു നോക്കത്തുള്ളൂ. ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തോട് ഒരു വ്യക്തിക്ക് സമാധാനം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നത്? ദൈവത്തോട് സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം ദൈവമായിട്ടൊരു നിരപ്പിൽ വന്നെങ്കിൽ ദൈവത്തോട് സമാധാനം ഉണ്ടാവത്തുള്ളൂ. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? താഴേക്ക് വന്നിരിക്കുമ്പോൾ പറയാണ് അതിന്റെ പത്താമത്തെ വാക്യം. അതെ, അവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തോടൊരു വ്യക്തിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത് ആ വ്യക്തിക്ക് ദൈവത്തോട് റെക്കൺസിലിയേഷൻ നടക്കണം, ദൈവത്തോട് നിരപ്പുണ്ടാവണം. ദൈവത്തോട് നിരപ്പുണ്ടാവാത്ത, ദൈവത്തോട് റെക്കൻസൈൽഡ് ആവാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിനോട് സമാധാനം ഉണ്ടാവത്തില്ല. ദൈവത്തിന്റെ സമാധാനമല്ല, ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാവത്തില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാവത്തില്ല. ചർച്ചിൽ വന്നിട്ട് എത്ര മെസ്സേജ് കേട്ടാലും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വരാത്തൊരു വ്യക്തിക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാവേണ്ടത് ദൈവത്തോടുള്ള സമാധാനമാണ്. ശത്രുവായിരിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവവുമായിട്ട് സമാധാനത്തിലാവുന്നു. അത് തന്നെയാണ് കൊരിന്ത്യലേഖനത്തിൽ 2 കൊരിന്ത്യർ 5:11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചതാണ്. 2 കൊരിന്ത്യർ 5:11 മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അഞ്ചിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ.
അതെ,
അടുത്ത വാക്യം, 2 വാക്യങ്ങളുടെ.
ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ നമ്മോട് നിരപ്പിച്ചു പോകുന്നു, തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളി എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന് പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു.
സുവിശേഷത്തിന്റെ മെസ്സേജ് ഒരു അവിശ്വാസിയുടെ അടുത്ത് പറയുന്നത് ദൈവവുമായിട്ട് നിനക്ക് സമാധാനമില്ല, ദൈവവുമായി നീ ശത്രുതയിലാണ്. അപ്പോൾ ശത്രുതയിലായ ആ വ്യക്തിയെടുത്ത് സുവിശേഷം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നിരക്കാനായിട്ട്, ദൈവത്തോട് സമാധാനത്തിലേക്ക് വരാനായിട്ട് നിനക്കൊരു പോസിബിലിറ്റി ഉണ്ട്, ഇന്നൊരു പോസിബിലിറ്റി ഉണ്ട്. ശത്രുവായ നിങ്ങളെ ദൈവത്തോട് നിരക്കാനായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. യേശു ക്രിസ്തുവിൽ കൂടി നിരപ്പിന്റെ കാര്യം ദൈവം ഓൾറെഡി ചെയ്തു. എന്നിട്ട് ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവമക്കളുടെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ്. അവര് ചെന്നിട്ട് ലോകത്തോട് പ്രസംഗിക്കുകയാണ്, നിനക്ക് ദൈവവുമായിട്ടുള്ള നിരപ്പിലേക്ക് വരാം, ദൈവിക സമാധാനത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമാധാനത്തിലേക്ക് നിനക്ക് വരാം, ദൈവവുമായിട്ട് നിനക്ക് സമാധാനത്തിലാകാം എന്ന് പറയാണ്. അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. എന്നാൽ സുവിശേഷം നമ്മൾ ബാക്കിയുള്ളവരടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തോട് നിനക്ക് നിരക്കാമെന്നുള്ളതാണ്. ദൈവത്തോട് നിരന്നൊരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷം പറയാനും കഴിയത്തുള്ളൂ. നേരെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തോടുള്ള സമാധാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ദൈവത്തോടുള്ള സമാധാനത്തിലല്ല, ദൈവത്തിന്റെ ശത്രുവാണ് അവൻ. ദൈവത്തിന്റെ ശത്രുവാണ്, ദൈവവുമായിട്ട് അവൻ നിരന്നിട്ടില്ല. യേശു ക്രിസ്തുവിൽ കൂടി നിരപ്പിന്റെ കാര്യം കർത്താവ് ചെയ്തുവെങ്കിലും അത് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാത്ത, വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത വ്യക്തി ദൈവവുമായിട്ടുള്ള സമാധാനത്തിലല്ല, ദൈവവുമായി ശത്രുതയിലാണ്. തിരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യേശു ക്രിസ്തു മൂലം രക്ഷിക്കപ്പെട്ട ആ സെക്കൻഡ് മുതൽ ദൈവവുമായി സമാധാനത്തിലാണ്, ദൈവവുമായിട്ട് അവൻ റെക്കൺസിലേഷനിലാണ്, അവൻ ദൈവത്തിന്റെ ശത്രു അല്ല. അതായത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഉറപ്പുണ്ടാവേണ്ട ഒരു കാര്യം, അവൻ ദൈവത്തിന്റെ ശത്രുവല്ല, അവൻ ദൈവവുമായിട്ടുള്ള സമാധാനത്തിലാണ്. ദൈവം യേശു ക്രിസ്തുവിൽ കൂടി അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്കൊരു തെറ്റായ ധാരണയിലേക്ക് വരാറുണ്ട്. ചിലർ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താൻ എങ്ങനെ ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് അത് ഒരു തരത്തിൽ ശരിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ കണ്ട് അതിന്റെ അവസാനം ഒരു മാർക്കൊക്കെ ഇട്ട് ചിരിക്കാൻ നിൽക്കുന്ന ദൈവമല്ല ദൈവം. നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് അല്ല ദൈവവുമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടായത്, യേശു ക്രിസ്തുവിൽ കൂടിയാണ്. ഒരു ദൈവവൈതലിനെ ദൈവം കാണുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. ദൈവമായിട്ടുള്ള സമാധാനത്തിലാണ് ആ വ്യക്തി, ഇല്ലെങ്കിൽ അവനിൽ യേശു ക്രിസ്തു മൂലം ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രസാദിച്ച, ഇല്ലെങ്കിൽ അങ്ങനെ ദൈവ പൈതലായ വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് വേറെ കാര്യം.
പക്ഷെ ദൈവത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ച് എങ്ങനെ ദൈവത്തിന്റെ മുഖത്ത് ഒരു ചിരി വരുത്താം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ തലയിൽ കല്ലും വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള ജീവിതമല്ല ക്രിസ്ത്യൻ ജീവിതം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇവര് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനവുമില്ല. ഇതിൽ അടിസ്ഥാന പ്രശ്നം ദേശിക്രിസ്തുമായിട്ടുള്ള റെക്കൻസിലേഷനിൽ ഒന്നുകിൽ ഇവർ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് റിയലായിട്ടുള്ള ഒരു ഒരു പീസിൽ വരാത്ത വ്യക്തി പലപ്പോഴും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ്. ഞാനിത് പറയുന്നത് സഭയിൽ വർഷങ്ങൾ വന്നിട്ടും ചില രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവർ ദൈവവുമായിട്ടൊരു പീസിൽ വന്നിട്ടില്ല. ചില വ്യക്തികളുടെ അടിസ്ഥാന പ്രശ്നം രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവരോട് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ദൈവവുമായി ഒരു നിരപ്പിൽ യേശുക്രിസ്തുവിന്റെ ടേംസിൽ അവർ വന്നിട്ടില്ല. അവർ പാപിയാണെന്ന് ഒരിക്കൽ പോലും റിയലായിട്ട് മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള നിരപ്പിലേക്ക് അവർ വന്നിട്ടില്ല. അവർ വരാത്തിടത്തോളം കാലം ഇവർക്ക് ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ വന്നിട്ടില്ല. അതേ ദൈവവുമായിട്ട് സമാധാനത്തിൽ വന്ന വ്യക്തികളുടെ അടുത്ത് സുവിശേഷം പറയുന്നത് യു ആർ ഇൻ പീസ് വിത്ത് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് നോട്ട് ബൈ യുവർ പെർഫോമൻസ്. നിങ്ങളുടെ പ്രവൃത്തികളുടെ ആകത്തുകയായിട്ടല്ല ദൈവം നിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. യു ആർ ഇൻ പീസ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ബന്ധം കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ദൈവമായിട്ട് ബന്ധത്തിൽ വന്ന വ്യക്തികൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ സമാധാനം. അതെവിടെയാണ് പറയുന്നത്? ഫിലിപ്പിയ ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇത് രണ്ടാമത്തെ കാര്യമാണ്, ദൈവത്തോടുള്ള സമാധാനമല്ല ദൈവത്തിന്റെ സമാധാനമാണ്. അഞ്ചു മുതലുള്ള വാക്യങ്ങൾ, നാല് മുതലുള്ള വാക്യങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഇവിടെ പറയാണ്, വീണ്ടും പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നു. കർത്താവിലാണ്, ഇൻ ക്രൈസ്റ്റ് ആണ്, അല്ലാതെ സാഹചര്യങ്ങളല്ല. ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയും സാഹചര്യങ്ങളെല്ലാം മോശമാകുമ്പോഴത്തേനും തലയും കുടുമ്പിട്ട് കാണുന്നവരും കൂടെ സന്തോഷമില്ലാത്തരെന്ന് പറയുന്ന വ്യക്തികൾ, ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ റിയലി രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ്. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ദൈവത്തിന്റെ സന്തോഷം രണ്ടാം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുമെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അടുത്ത വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഇംഗ്ലീഷിൽ ഞാൻ അറിയിക്കുന്നത് ആൻഡ് ദ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സമാധാനം, ദൈവ സമാധാനമാണെന്നാണ് പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാണും. അങ്ങനെ പീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എല്ലാ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങളിൽ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിനവുകൾക്ക് തിരിച്ചറിയാനാകാത്ത കാര്യങ്ങളിൽ, ഇതിനെയെല്ലാം കവിയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ സമാധാനം. അതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതൊരു വ്യക്തിയുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവിശ്വസിക്കൽ അത് പുറക്കാക്കും. നിലന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് വിഷമം ഉണ്ടായേക്കാം. വിഷമമൊന്നും ഉണ്ടാവാത്ത റോബോട്ടുകളായിട്ടല്ല ദൈവം മനുഷ്യ സൃഷ്ടിച്ചത്. അത് ഈവൻ യേശു ക്രിസ്തുവിനും വിഷമം ഉണ്ടായിട്ടുണ്ട്, പൗലോസിനും വിഷമം ഉണ്ടായിട്ടുണ്ട്, എല്ലാ ദൈവഭക്തന്മാർക്കും വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ അടിത്തട്ടിൽ ദൈവീക സമാധാനം എന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അല്ലാതെ ഈ ഭൂമിയിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചൊരു സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് ദൈവമായിട്ട് ആ ഒരു കണക്ഷനിലേക്ക് വരുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സന്തോഷം, രണ്ടാമത് ദൈവത്തിന്റെ സമാധാനം ആ വ്യക്തിയുടെ ഉള്ളിൽ വരും. ആ സമാധാനം ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ നിലവുകളെയും ചിന്തകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് യേശു ക്രിസ്തു പറഞ്ഞിരുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്നത് പോലെ അല്ല. ഇങ്ങനെ സമാധാനം ദൈവത്തിന്റെ ആണോ സന്തോഷം ദൈവത്തിന്റെ ആണോ എന്ന് തിരിച്ചറിയാൻ ഏറ്റവും വലിയ മാർഗമുണ്ട്. അത് ലോകത്തിന് തരാൻ കഴിയുമോ എന്നുള്ളതാണ്. ലോകത്തിന് തരാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇനി ലോകത്തിന് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ ദൈവത്തിൽ നിന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ഭരണപുരുത്ഥാനത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു റസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞത്? എന്താണ്? ഹോപ്പ് എന്നുള്ളതാണ്. ഈ ഹോപ്പിനെ പറ്റി ഒന്ന് പത്രോസ് അതിന്റെ 3:15 പറയുന്നുണ്ട്. 1 പത്രോസ് അതിന്റെ 3 ഇവിടെ പറയുകയാണ്, ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൂടി പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അന്നേരം ഒരു വ്യക്തി ഒരു വിശ്വാസിയെ കാണുമ്പോൾ ആ വ്യക്തി അടുത്ത് ചോദിക്കേണ്ട കാര്യം എന്താണ്? എന്താ ചോദിക്കണ്ടേ? എന്താ സഹോദര ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നേ? ഒരാൾ ചോദിക്കാൻ എന്താ ചോദിക്കണ്ടേ? ശരിക്കും എന്താ ചോദിക്കണ്ടേ? എന്ത് ഈ പ്രത്യാശയുടെ കാരണം? അതായത് ഇയാൾക്ക്, ഈ വ്യക്തി ഇടപെടുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യാശയുണ്ട്. അതായത് ഇവര് ചോദിക്കുകയാണ്, എന്താണ് ഈ പ്രത്യാശയുടെ കാര്യം? ഇത് ചോദിക്കുന്നവർക്ക് മറുപടി പറയാൻ ഒരുങ്ങിയിരിക്കാൻ പറയുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വിശ്വാസിയെ എടുത്ത് ബാക്കിയുള്ളവർ അവന്റെ ഉള്ളിലുള്ള പ്രത്യാശയെ പറ്റിയാണ് ചോദിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ തിരിച്ചാണ്, ഒരു വിശ്വാസി സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അവൻ ഗ്ലൂമിയായി, ഞാനീ പറയുന്ന ഒന്നും സഭയിലെ കാര്യമല്ല, പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടിന്യൂസ് ആയി നമ്മൾ നമ്മുടെ പ്രത്യാശയില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ എന്താണ് പ്രത്യാശ എന്നുള്ളത് നമ്മൾ മുന്നിട്ട് ചിന്തിക്കാം. പ്രത്യാശയില്ലാത്ത ഹോപ്പ് നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഒരു വ്യക്തി നമ്മളത് ചോദിക്കത്തുമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് പ്രതിവാദം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ആളുടെതും പ്രതിവാദം പറഞ്ഞിട്ടും കാണത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നിങ്ങളിലുള്ള പ്രത്യാശയെപ്പറ്റി ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൂടി പ്രതിവാദം പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. നേരം ഒരാള് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, എന്താണ് സഹോദര നിന്റെ ഹോപ്പിന്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഞാന് പോയി പാസ്റ്ററടുത്ത് ചോദിച്ചിട്ട് വന്ന് പറയാന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് ഇത് മറുപടി പറയാനായിട്ട് എപ്പോഴും ഈ വ്യക്തി റെഡി ആയിരിക്കണം എന്നാണ് വിളിക്കുന്നത്. അന്നേരം ദൈവവചനത്തിൽ ഈ കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് ഈ വ്യക്തി തയ്യാറായിരിക്കണം. എന്താണ് യഥാർത്ഥത്തിലുള്ള ഹോപ്പ്? എന്താണ് ദൈവം നമ്മൾക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന റിയൽ ഹോപ്പ് എന്നുള്ളത്? ഒന്ന്, കർത്താവിന്റെ വരവ് തന്നെയാണ്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരും എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഹോപ്പ്. വേറൊരു ഹോപ്പ് ശരിക്കും അതിനോട് തന്നെ ബന്ധപ്പെട്ട ഒരു ഹോപ്പിനെ പറ്റി പറയുന്നുണ്ട്. എബ്രായലേഖനം അതിന്റെ 6 19 വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ പ്രത്യാശ, ദിസ് ഹോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ഒരു ആങ്കറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളകി പോകാത്ത വിധം ആങ്കറായിട്ടുള്ളൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു. എന്നിട്ട് പറയാണ് അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, യേശു ക്രിസ്തു തിരശീല കീറി അതിന്റെ അപകത്തേക്ക് കടന്ന് ഒരു ആങ്കർ ഇട്ടു. ആ പ്രത്യാശ നമ്മളുടെ ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു. അത് സ്ഥിരവും നിശ്ചയവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ എന്താണ്? ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യാശയെ പറ്റി പറഞ്ഞിരിക്കുന്നു. എന്തിനെ പറ്റിയാണ് ആ പ്രത്യാശ? എബ്രായലേഖനമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തിനെ പറ്റി അവിടെ പറഞ്ഞ പ്രത്യാശ? എന്താ? ആ അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ മേൽ പറഞ്ഞിരിക്കുന്നത് ദൈവം രണ്ട് ഒരു ആണയാലും വാഗ്ദത്താലും ആണയാലും ഉറപ്പുകൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ദൈവത്തിന്റെ പ്രോമിസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രോമിസ് ദൈവത്തിന് മാറ്റാൻ കഴിയത്തില്ല. ആ പ്രോമിസിനെയാണ് യേശു ക്രിസ്തു ഉറപ്പിച്ചത്. അല്ല, ഞാൻ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ദൈവിക കൂട്ടായ്മയിലുള്ള റെസ്റ്റ് ആണ് എബ്രായ ലേഖനത്തിന്റെ സബ്ജക്ട്. അന്നേരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിന്യൂസ് ആയി ജീവിക്കാനായിട്ടുള്ള ഒരു ഹോപ്പ് യേശു ക്രിസ്തുവിൽ കൂടി ദൈവം തുറന്നു വന്നു. അത് ഉറപ്പിച്ചിട്ട് ദൈവം പറയാണ് ദൈവത്തിന് ഇത് മാറ്റാനായിട്ട് കഴിയത്തില്ല. മനുഷ്യൻ വാക്ക് പറഞ്ഞിട്ട് മാറ്റിയേക്കാം, പക്ഷെ ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാൽ ദൈവം ഉറപ്പ് തന്നിരിക്കുകയാണ്. അന്നേരം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കർത്താവിന്റെ സ്വരൂപത്തോട് കണ്ടിന്യൂസ് ആയി നമ്മൾ അനുരൂപമാകുക എന്നുള്ള ഒരു ഹോപ്പ് സുവിശേഷത്തിലുണ്ട്. അതാണ് ബൈബിളിലെ സുവിശേഷത്തിന്റെ ഹോപ്പ്, അതാണ് ബൈബിളിന്റെ മെസ്സേജ്. ആ ഹോപ്പിന് ദൈവം ഉറപ്പ് തന്നിരിക്കുകയാണ്. ആ ഹോപ്പ് പറഞ്ഞ ദൈവത്തിന് മാറ്റാനായിട്ട് കഴിയത്തില്ല. അന്നേരം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു ഹോപ്പ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ദൈവം പറഞ്ഞതാണ്, ദൈവത്തിന് മാറ്റാൻ കഴിയാത്തതുമാണ്. ഈ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളവരുടെ. ഈ പ്രത്യാശയുടെ അവസാനം ഒരു കാര്യം നടക്കുന്നുണ്ട്. ഈ പ്രത്യാശയുടെ ലാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ് യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം. യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ും 2-ും 3-ും വാക്യങ്ങൾ. ഇന്ന് ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒന്നാണ് ഓൾറെഡി. എന്താണ്? നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾ ആണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അത് ലോകത്തിന് അറിയത്തുമില്ല, ലോകത്തിന് അത് തിരിച്ചറിയാനായിട്ട് കഴിയത്തുമില്ല. പക്ഷേ എന്നാൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതാണ് ഇതുവരെ ഇനി നടക്കാനായിട്ട് പോകുന്നത്. നേരെ ആ പ്രത്യക്ഷമായിട്ടില്ല, അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യരാകും എന്ന് നാം അറിയുന്നു. അന്നേരം യഥാർത്ഥത്തിൽ ഇന്നതാണ് ഇന്നതാവാനായിട്ട് പോകുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളായവർ ഒരിക്കൽ കർത്താവിന്റെ വരുമെങ്കിൽ കർത്താവിന്റെ സദൃശ്യനായിത്തീരും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മിലീകരിക്കുന്നു. ഇങ്ങനെ എന്താണ് ഈ പ്രത്യാശ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ള പ്രത്യാശ ഉള്ളവൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് അവൻ തന്നെ തന്നെ നിർമ്മലീകരിക്കും അല്ലേ? അവന്റെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ഒരു സാങ്ക്ടിഫിക്കേഷൻ നടക്കും. ഇത് ഈ പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളും തുറന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അവസാനമാണ് കർത്താവിന്റെ വരവും കർത്താവിന്റെ സ്വരൂപത്തോട് അവൻ കംപ്ലീറ്റ് ആയിട്ട് കർത്താവുമായിട്ട് അനുകൂലമായി ആയിത്തീരുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആ റോമലേഖനത്തിൽ ആ വാക്യം വീണ്ടും വായിക്കാം. റോമലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാട്ടെ. എന്നാൽ ഈ കാര്യങ്ങളാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടി വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവ് പറയാണ് ഇത് ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. കർത്താവിന് വാക്ക് പറഞ്ഞിട്ട് കർത്താവ് ഉറപ്പിച്ച് തന്ന 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കർത്താവ് വാക്കും പറഞ്ഞു, കർത്താവ് വാഗ്ദത്തവും പറഞ്ഞു, ഇത് നിവർത്തിക്കും എന്ന് ദൈവം ഉറപ്പിക്കുകയും ചെയ്തു. അത് വിശ്വസിക്കാനായിട്ട് ദൈവം മനസ്സിലായിട്ടുണ്ട്.